കർത്താവിന്റെ നാമത്തിന് മാത്രമുണ്ടാകട്ടെ. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം കൈവിട്ടില്ല. പാപം ചെയ്യുന്നതിന് മുമ്പ് ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും ദൈവം അദത്തോടും ഹവയോടും കൂടെ ഉലാത്തുമായിരുന്നു. There was communion. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ ഒരു ബന്ധം അതുണ്ടായിരുന്നു. എന്നാൽ പാപം കടന്നു വന്നപ്പോൾ പിശാചു ഉപായത്താൽ ഹവയെ ചതിച്ച് പാപം കടന്നു വന്നപ്പോൾ ആ കമ്മ്യൂണിയൻ ദൈവവും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവം കമ്മ്യൂണിക്കേഷൻ കളഞ്ഞില്ല. മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ അത് കളഞ്ഞില്ല. കാരണം പാപം ചെയ്ത മനുഷ്യനോട് വീണ്ടും വന്ന് ദൈവം ചോദിക്കുന്നു, ആദാം നീ എവിടെ? ഉൽപ്പത്തി പുസ്തകത്തില് നമുക്കത് കാണുവാൻ കഴിയും. കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടെങ്കിലും സംസർഗം നഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ദൈവം അടച്ചില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം നാം എല്ലാവരും ദൈവസന്നിധിയിൽ നിന്നായിരിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. കാരണം എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവം തിരിച്ച് ദൈവമായിട്ടുള്ള സംസ്കൃതിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന്റെ മനുഷ്യന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ദൈവം എപ്പോഴും മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യ മനുഷ്യനായ ആദാം മുതൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരോടും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് ഒരു ജാതിയാക്കി ഇസ്രായേൽ വർഗമാക്കി തീർത്തു, സ്വന്തം ജനമാക്കി തീർത്തു. അവരോടും ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തിന്റെ വഴികളെ അറിയാത്ത, ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന ഒരു ജനത്തോട് ദൈവം എത്ര കരുണയും സ്നേഹവുമുള്ളവനാണ്. അവൻ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം ദൈവത്തിന്റെ സമ്പൂർണത വെളിപ്പെട്ടു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവ മക്കളായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ദൈവം സംസാരിക്കും, നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും എന്നുള്ളത് ഒരു പുതിയ അറിവായിട്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കും വേണമെന്ന് തോന്നുന്നില്ല. കാരണം നാം കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അനേകർക്ക് ദൈവം സംസാരിക്കുമെന്നും ദൈവം വ്യക്തിപരമായി നമ്മളോട് ഇടപെടുമെന്നുമുള്ള പരിജ്ഞാനമില്ല. ഒരിക്കൽ ഒരു പ്രയർ മീറ്റിംഗിന് കടന്നു വന്ന ഒരു സഹോദരൻ അവിടെ മെസ്സേജ് പറഞ്ഞയാൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഇടപെട്ടു, എന്റെ പ്രായോഗിക കാര്യങ്ങളിൽ ദൈവം ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ, കർത്താവിനെ അറിയത്തില്ല, പാരമ്പര്യ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സഹോദരനാണ്, അതങ്ങനെ സാധിക്കുമോ, ദൈവം അങ്ങനെ സംസാരിക്കുമോ? വലിയ അത്ഭുതം. അതും നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രായോഗിക കാര്യങ്ങളിൽ ദൈവം സംസാരിക്കുമോ? ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ സംസാരിക്കും, ഞാൻ എന്റെ കൊച്ചിനെ ഏത് സ്കൂളിൽ ചേർക്കണമെന്നൊക്കെ ദൈവം സംസാരിക്കുമോ? അതെങ്ങനെയാണ്? ആദ്യമേ ഒരു അത്ഭുതമായി തോന്നേക്കാം, എന്നാൽ ദൈവമക്കളെ, ദൈവത്തോടുകൂടി നാം നടക്കുമ്പോൾ അതൊരു അത്ഭുതമായി നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല, അതൊരു ആവശ്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നേണ്ടത്. ഒരു അത്ഭുതമല്ല, അത്ഭുതം വല്ലപ്പോഴും ഒക്കെ നടക്കുന്നതായിരിക്കും, എന്നാൽ ഒരു ആവശ്യമാണ് ദൈവത്തിന്റെ ശബ്ദം നാം അനുദിനം കേൾക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, എന്റെ 10-ാം അധ്യായത്തിന്റെ 26, 27, 28 വചനങ്ങൾ,
നിങ്ങളോ എന്റെ ആടുകൾ, ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല.
എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ചിലർ മാത്രമല്ല, പ്രസംഗിക്കുന്നവർ മാത്രമല്ല, എന്റെ ആടുകൾ, ഇടയനായ കർത്താവിന്റെ ആടുകളായ നാം ഓരോരുത്തരും, ഇടയൻ തന്നെ നമ്മോട് പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്നവനെ അതിന്റെ അടുത്ത വചനം പറയുന്നു, ഞാൻ അവയെ അറിയുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളെ കർത്താവ് പറയുന്നു, ഞാൻ അറിയുന്നു. എന്നെ അറിഞ്ഞ ആ ആടുകളോട് പറയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. കേൾക്കുന്നു, അറിയുന്നു, അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് കൊടുക്കുന്നത് നിത്യ ജീവനാണ്, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എന്തൊരു ഉറപ്പാണ് ഈ ദൈവത്തിന്റെ വചനം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്! എന്റെ കയ്യിൽ നിന്ന് ആരും അവയെ പിടിച്ചു പറിക്കുകയില്ല. എന്നാൽ അതിന് മുമ്പിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കേൾക്കണം, ആരാണ് ദൈവത്തിന്റെ കയ്യിൽ, കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്നത്? നിത്യജീവനുള്ളവർ. അവരാരാണ്? യേശുവിനെ അനുഗമിക്കുന്നവർ. അവരെ ദൈവം അറിയുന്നു, കർത്താവ് അറിയുന്നു. അവരാരാണ്? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ. അപ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. നാം ഏറ്റവും ഭയപ്പെടേണ്ട കാര്യം രോഗമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളല്ല, മറ്റു കഷ്ടതകളോ പീഡനങ്ങളോ ഒന്നുമല്ല, ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും നാം വളരെ ഭയപ്പെടണം. ഒരുപക്ഷെ ചെവിക്ക് കേൾവി കുറയുമ്പോൾ നാം ഡോക്ടറെ അടുത്ത് പോയേക്കാം, അവർ ഒരു ഹിയറിംഗ് എയ്ഡ് തന്ന് കേൾവി കൂട്ടിയേക്കാം. എന്നാൽ ദൈവത്തെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, നാം അവന്റെ ആടുകളാണെന്നുള്ള ഉറപ്പ് നമുക്ക് നഷ്ടമാവും. അതാണ് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്റെ ജീവിതം കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ള ആ ഉറപ്പ്, ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആ ഉറപ്പ് നമുക്ക് നഷ്ടമാകുന്നത് അവന്റെ ശബ്ദം നമുക്ക് കേൾക്കാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, അവന്റെ ശബ്ദം കേൾക്കുവാൻ ഉത്സാഹമുള്ളവരായിട്ട് നമുക്ക് തീരാം. ചിലർ മാത്രം, കാരണം നമ്മെ ഓരോരുത്തരും ദൈവം വ്യക്തിപരമായാണ് വിളിച്ചത്. രക്ഷ ഒരു കൂട്ടമല്ല, രക്ഷ ഒരു കുടുംബത്തിലേക്കല്ല, രക്ഷ വ്യക്തിപരമാണ്. നാം ഓരോരുത്തരും വ്യക്തിപരമാണ് ദൈവത്തിന്റെ മക്കളായി തീർന്നത്. അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ചുവെങ്കിൽ അവന്റെ ശബ്ദം നാം ദിനവും കേട്ടിരിക്കണം. പഴയ നിയമത്തിലെ ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 3, 1 സാമുവേൽ 3 പ്രാരംഭമായി അതിന്റെ 7 നമുക്ക് വായിക്കാം. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 3 വേഴ്സ് 7.
ശമുവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവൻ അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ
അത് മതി. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു, ശമുവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ശമുവേൽ ഡിഡ് നോട്ട് യെറ്റ് നോ ദ ലോർഡ് നോർ ഹാഡ് ദ വേർഡ് ഓഫ് ദ ലോർഡ് ഇറ്റ് ബീൻ റിവീൽഡ് ടു ഹിം. ഇതിന്റെ പശ്ചാത്തലം അറിയണമെങ്കിൽ ഇതിന്റെ 3 തുടക്കത്തിലുള്ള വചനത്തിലേക്ക് നമുക്ക് തിരിയാം.
ശമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത്
ശമുവേൽ ബാലൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുകയാണ്. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. വേർഡ് ഫ്രം ദ ലോർഡ് വാസ് റെയർ ഇൻ ദോസ് ഡേയ്സ്, വിഷൻസ് വേർ ഇൻഫ്രീക്വന്റ്. നമുക്കറിയാം ദൈവം തന്റെ ജനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നത് പ്രവാചകന്മാരിലൂടെ, ദൈവം എഴുന്നേൽപ്പിച്ച പുരോഹിതന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെയെല്ലാം ദൈവം തന്റെ വചനത്തെ കൊടുത്തുകൊണ്ടിരുന്നു ജനത്തിനോട്. ദൈവം ദർശനങ്ങളെ കൊടുത്ത് തന്റെ ജനത്തെ നടത്തിക്കൊണ്ടിരുന്നു. അതെല്ലാവർക്കും ലഭിച്ചിരുന്നില്ല. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. ഇവിടെ അതുപോലും ദുർലഭമായിരുന്ന ഒരു കാലം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ഇല്ലാത്ത കാലം, ദർശനങ്ങളില്ലാത്ത ഒരു കാലം, ഒരു ഡ്രൈനസ്, സ്പിരിച്വൽ ഡ്രൈനസ്. ഇസ്രായേലിലെ ആ കാലത്തിലെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, ശമുവേലിന് ശേഷമാണ് അവർ ദൈവത്തെ മറന്ന് രാജാവിനെ വേണമെന്നൊക്കെ ചോദിച്ചത്. എന്നാൽ ഈ സമയത്ത് എന്താണ് നടക്കുന്നത്? അതിന്റെ 2
ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു.
അടുത്ത വചനം,
ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി, കാണുവാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമുവേൽ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്കു കിടന്നതിനു മുമ്പേ ചെന്ന് കിടന്നു.
ഇവിടെ ഏലി പുരോഹിതനെയും ശമുവേലിനെയും നാം കാണുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഹന്നായിക്ക് വളരെ പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിച്ച ബാലനായ ശമുവേലിനെ ഹന്ന ദേവാലയത്തിൽ കൊണ്ട് ഏലിയുടെ അടുക്കൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തു. ഏലി ദൈവത്തിന്റെ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഏലി പ്രായമായി, കണ്ണു മങ്ങിത്തുടങ്ങി. ഏലി രാത്രിയിൽ വിശ്രമിക്കുന്നു. നിങ്ങൾ കാഴ്ചയിൽ കാണുക, ശമുവേൽ ബാലൻ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്നു കിടന്നു. ഏലി പുരോഹിതൻ ഒരു സ്ഥലത്ത് കിടക്കുന്നു, എന്നാൽ ശമുവേൽ ബാലൻ ആയിരിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ. പഴയ നിയമത്തിൽ അറിയാം, വിശുദ്ധ സ്ഥലത്തുള്ള നിലവിളക്ക് ഒരിക്കലും കെട്ടുപോകരുത്, അത് കെട്ടുപോകാതിരിക്കുവാൻ അതിൽ എണ്ണ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് കെട്ടുപോകും. ശമുവേൽ ബാലനായിരിക്കണം അത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഏർലി മോർണിംഗ് ആയിരിക്കാം, കാരണം കെട്ടുപോകാൻ സാധ്യതയുള്ളത് രാത്രിയിൽ ഒഴിച്ചതാണെങ്കിൽ ഏർലി മോർണിംഗ് ആകുമ്പോഴത്തേക്കും പിന്നെയും എണ്ണ പകരേണ്ട സമയമായിരിക്കുന്നു. ഇങ്ങനെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ 4 യഹോവ ശാമുവേലിനെ വിളിച്ചു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. ദൈവം എങ്ങനെ ഉള്ളവരെ, ഏത് സാഹചര്യത്തിലുള്ളവരെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവ ശബ്ദം നാം കേൾക്കുന്നത് എന്ന് നാം വായിച്ച മൂന്നാം വചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന ദൈവത്തിന്റെ മൂന്നാം വചനം നമുക്ക് എടുക്കാം. മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്നു കിടന്നു. ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നത്. ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ വിളക്കുള്ള സ്ഥലം. എന്താണ് ഇന്ന് ദൈവത്തിന്റെ വിളക്കുള്ള സ്ഥലം? നിങ്ങൾ പറഞ്ഞേക്കാം, തീർച്ചയായിട്ടും ഈ സഭയുടെ നടുവിൽ ദൈവത്തിന്റെ വിളക്ക് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം നമുക്കുള്ളത് കൊണ്ട്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഇവിടെ കേൾക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ വിളക്ക് ഈ സഭയുടെ നടുവിലുണ്ട്. എഫേസ്യ സഭയോട് കർത്താവ് പറഞ്ഞത്, നീ ആദ്യ സ്നേഹം വിട്ട് മാറിയിരിക്കുന്നു, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് ഞാൻ എടുത്തു കളയൂ എന്നാ പറഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവത്തിന്റെ സത്യമുള്ള, ദൈവത്തിന്റെ വചനമുള്ള സ്ഥലം ദൈവ വിളക്കുള്ള സ്ഥലം. സഭ ദൈവത്തിന്റെ വിളക്കുള്ള സ്ഥലമാണ്. എന്നാൽ സഭയിൽ നമ്മൾ ആഴ്ചയിൽ എത്ര സമയം കടന്നു വരുന്നു? 2-3 മണിക്കൂർ മാത്രമാണ്. ഒരു സഭയായി അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിംഗിൽ ആഴ്ചയിൽ ഒരു ദിവസം 1-2 പ്രാവശ്യം മാത്രമാണ് നമ്മൾ സഭയായി കടന്നു വരുന്നത്, ദൈവ സാന്നിധ്യം ഉണ്ട് ഉള്ള സ്ഥലങ്ങൾ. എന്നാൽ ആഴ്ചയുടെ മറ്റ് ദിവസങ്ങളിൽ അപ്പോഴും നമുക്ക് ദൈവത്തിന്റെ ശബ്ദം ആവശ്യമാണ്. ദൈവത്തിന്റെ ശബ്ദം ഇവിടെ വെച്ച് മാത്രം നമുക്ക് കേട്ടാൽ പോരാ. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ സ്കൂളിലായിരിക്കുമ്പോഴും കോളേജിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം കേട്ടുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വിളക്കുള്ള സ്ഥലത്ത് നമ്മൾ ആയിരിക്കണം. സഭ ദൈവത്തിന്റെ വിളക്കുള്ള സ്ഥലമാണ്. നമ്മൾ അനവധി സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഭവനം. നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വെക്കേണ്ടത്, അത് തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. തണ്ടിന്മേൽ വെച്ചാൽ വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശം. ആ വചനം നമുക്കൊന്ന് എടുക്കാം, മത്തായിയുടെ സുവിശേഷം 5:5 14-15
നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരുപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമായി.
അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പോൾ ഒരു ഭവനത്തിൽ ദൈവത്തിന്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ആ വിളക്കിന്റെ കീഴിലായിരിക്കണം ബാലന്മാർ വളർന്നു വരേണ്ടത്, അല്ലെ? ശമുവേൽ ബാലൻ ആലയത്തിൽ വളർന്നതുപോലെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത് വീട്ടിലുള്ള വിളക്കിന്റെ വെളിച്ചത്തിലായിരിക്കണം. അത് പറയിൻ കീഴ് നാം കൊണ്ട് വെക്കരുത്. ഏലി പുരോഹിതനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഏലി പുരോഹിതൻ അന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ദൈവം വിളിച്ചപ്പോ ആദ്യമേ, നമുക്ക് പഴയ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരാം, 1 ശാമുവേൽ 3 തന്നെ നമുക്ക് മടങ്ങി വരാം. യഹോവ ശാമുവേലിനെ വിളിച്ചപ്പോൾ എന്താണ് ശാമുവേൽ ചെയ്തത്? 4 വചനത്തില്, അടിയൻ എന്ന് അവൻ വിളി കേട്ടു, ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ 7-ാം വചനത്തിൽ കേട്ടു, അന്നുവരെ ശമുവൽ യഹോവയെ അറിഞ്ഞില്ല. ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് ശമുവൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അവന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. എന്നാൽ ആരായിരുന്നു ഇത് തിരിച്ചറിയേണ്ടിയിരുന്നത്? തീർച്ചയായും അവനായിരുന്ന ഏലി. എലിയുടെ ശുശ്രൂഷ, എലിയുടെ കീഴിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. എലി ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടവനായിരുന്നു. എന്നാൽ ശമുവലിനോട് ദൈവം സംസാരിച്ചപ്പോൾ ഏലിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അടിയനിതാ, തീർച്ചയായിട്ടും ഏലിയെ ആ ശബ്ദം കേട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാകേണ്ടതായിരുന്നു ഈ ശബ്ദം യഹോവയുടെ ശബ്ദമാണെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എലി എന്താ പറഞ്ഞത്? ഞാൻ വിളിച്ചില്ല, നീ പോയി, പിന്നെയും കിടന്നോ. നമ്മുടെ ഭവനത്തില് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കന്മാരുണ്ടോ? കേൾക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ദൈവശബ്ദം കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും. ഏലി ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ല. എത്ര പ്രാവശ്യം ദൈവം പറഞ്ഞു? 3 പ്രാവശ്യമാണ് ദൈവം സംസാരിക്കുന്നത് ശമുവേലിനോട്. 3-ാം പ്രാവശ്യമാണ് ഏലി പുരോഹിതന് മനസ്സിലായത് ഇത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന്. ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, ദൈവത്തിന്റെ ശബ്ദം ഒരു കുടുംബത്തിൽ ചിലർ മാത്രമല്ല കേൾക്കേണ്ടത്. ദൈവം നമ്മെ പുരോഹിതന്മാരാക്കി വച്ചിരിക്കുകയാണ് അല്ലെ. ഒരു ഭവനത്തിൽ ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നത് പഴയ നമ്മുടെ ഒത്തിരി സങ്കല്പം കടപ്പാടി. പുരോഹിതൻ എന്ന് വന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പാരമ്പര്യത്തിലൊക്കെ ജനിച്ചു വളർന്ന അനേകര്, അല്ലെങ്കിൽ പുരോഹിതൻ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ ചില മാത്രമാണ് അട്രിബ്യൂട്ട് ചെയ്യുക, അവർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിനെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തപ്പണം. നാം തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം, ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്ത ജനവുമാകുന്നു. നാം രാജകീയ പുരോഹിത വർഗമാണ്. ഒന്നും കൂടെ നമുക്ക് ഉറപ്പിക്കാൻ ഒരു വചനഭാഗം എടുക്കാം. വെളിപാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ 6-ാം വചനം നമുക്ക് നമ്മളെ തന്നെ ഉറപ്പിക്കാം, നാം ദൈവത്തിന്റെ പുരോഹിതന്മാരായി വിളിക്കപ്പെട്ട ആൾക്കാരാണ്. ചിലർ മാത്രമല്ല,
നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തനുമായവന്
എന്നേക്കും മഹത്വവും ബലവും. നമ്മെ എല്ലാവരും ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. അപ്പം പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച, രക്ഷിക്കപ്പെട്ട, ദൈവ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഓരോ വ്യക്തിയും ദൈവത്തിന്റെ പുരോഹിതനാണെന്നാണ് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വചനം. അനേക വചനങ്ങളിലൂടെ ദൈവം അത് ഉറപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ പുരോഹിതന്മാരാണ് നാം ഓരോരുത്തരും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം, ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരായിരിക്കണം. എന്നാൽ ഏലി പുരോഹിതൻ അതൊന്നും ചെയ്തില്ല എന്നാണ് ദൈവത്തിന്റെ വചനം. പിന്നെ വരുമ്പോൾ നമുക്ക് കാണാം എന്താണ് അതിന്റെ ന്യായവിധി എന്ന്. ഏലി പുരോഹിതൻ അത് ചെയ്തില്ല. എന്നാൽ പഴയ നിയമത്തിൽ ജീവിച്ച വേറൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയെക്കുറിച്ച് കാണിച്ചു തരാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനം. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന വേറൊരു വ്യക്തിയാണ് ആ വ്യക്തി. എന്താണ് ദൈവത്തിന്റെ പുരോഹിതനായി ഭവനത്തിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് വായിക്കാം.
എന്നാൽ വിരുന്നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തു, ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു.
കണ്ടോ, നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് അവർ വളർന്നു വരുന്നത്. അവരെങ്ങനെ ദൈവത്തെ അറിയും? നമ്മൾ ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. ഇങ്ങനെ ചെയ്തു പോന്നാൽ തീർച്ചയായും നമ്മുടെ മക്കൾ നശിച്ചു പോകത്തില്ല. അവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ യാഗങ്ങളെ അർപ്പിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ തുടർമാനമായി പ്രാർത്ഥിക്കുക. അവർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമോ? നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള പ്രധാന കൺസേൺ എന്താണ്? പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ആരെങ്കിലും അകന്നു പോകുമോ? ദൈവമായിരിക്കണം നമ്മുടെ സെന്റർ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ദൈവമായിരിക്കണം. അവനുമായിട്ടുള്ള സംസർഗം, അവനുമായിട്ടുള്ള ബന്ധം എപ്പോൾ കുറയുന്നു എന്നുള്ളത് നമുക്ക് വളരെ ശ്രദ്ധയോടെ നാം സൂക്ഷിക്കേണ്ടതാണ്. മാർക്ക് കുറയുന്നതല്ല, സൗകര്യങ്ങൾ കുറയുന്നതല്ല, ദൈവ സാന്നിധ്യത്തിന്റെ കുറവ്, ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ കുറവാണ് നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. അത് മാത്രമേ നിത്യതയിൽ നമുക്കൊരു നഷ്ടമായിട്ട് തോന്നുള്ളൂ. ബാക്കി എന്തുണ്ടെങ്കിലും ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടതാണ്. ഇഹലോകത്തേക്ക് ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും പോകേണ്ട, കഴിയുന്നതുമില്ല. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുവിൻ. എന്നാൽ വിശുദ്ധിയിൽ അങ്ങനെ മതി എന്ന് നാം വെക്കരുത്. പാപത്തോട് മരണത്തോളം നാം പോരാടണം. നാം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും. അത് കുടുംബം സഭയെയും കാണിക്കുന്നു. അത് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് നാം യാഗങ്ങളെ പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്ന് പറയുന്നത്. പ്രാർത്ഥനയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പാപത്തിന് അവിടെ ജയിക്കുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനയുള്ളിടത്ത് ജനം ദൈവത്തെ അറിയും. പ്രാർത്ഥനയുള്ളിടത്ത് പാപ ബോധം കടന്നു വരും. അനേക ആത്മീയ നന്മകൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്താണ് നടക്കുന്നത്. അപ്പൊ പുരോഹിതന്മാരായ നാം ഓരോരുത്തരും കടപ്പെട്ടവനെ, ചിലർ മാത്രമല്ല. നമുക്ക് പഴയ വചനത്തിലേക്ക് മടങ്ങി വരാം. അവിടെ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ആദ്യം വായിച്ച വചനം എഴുതിയിരിക്കുന്നത്. ശമുവൽ ദൈവത്തെ അന്നുവരെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവൻ അന്നുവരെ വെളിപ്പെട്ടതുമല്ല. ഏലി പുരോഹിതൻ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഏലി പുരോഹിതന് ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ശമുവലിന് മൂന്നാം പ്രാവശ്യമാണ് ഏലി പുരോഹിതന് ക്ലിക്ക് ചെയ്തത് ഇത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന്. അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്. അതിന്റെ 8-ാം വചനത്തില് 9-ാം വചനത്തില് ഏലി ശമുവലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമുവൽ തന്റെ സ്ഥലത്ത് ചെന്നുകിടുന്നു. അന്നാണ് ആദ്യമായിട്ട് ശമുവലിന് മനസ്സിലായത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു എന്ന്. ദൈവത്തിന്റെ ശബ്ദത്തോട് പിന്നെ അവൻ ഏലിപുരുഹന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നില്ല. ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുകയും അത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോകേണ്ട ആവശ്യം കടന്നു വരത്തില്ല. ഇന്ന് അനേകർ എന്തുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പുറകെയും മറ്റു മനുഷ്യർക്ക് നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ചില മനുഷ്യരുടെ അടുക്കലേക്ക് നമ്മൾ മനുഷ്യർ ഓടിക്കോരുന്ന എന്തുകൊണ്ടാണ്? അവർ നേരിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ടാണ്. പലപ്പോഴും അങ്ങനെ കേൾക്കാൻ സാധിക്കുമെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരിക്കാം. ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് കേൾക്കുവാൻ അവരെ ട്രെയിൻ ചെയ്തില്ലായിരിക്കാം. എന്നാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരെയും തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ്. കാരണം ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്നു എന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞിരിക്കും. നമ്മൾ മനുഷ്യരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാം പാദത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന്റെ ആലോചനകൾ ദൈവത്തെ കേൾക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. ദൈവം അങ്ങനെയാണ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. സഭയായി ദൈവം നമ്മളെ വഴി നടത്തും. എന്നാൽ വ്യക്തിപരമായി നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ. നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം വ്യത്യസ്തമായിരിക്കെ ദൈവം നാം ഓരോരുത്തരെയും വ്യക്തിപരമായി ഗൈഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അവന്റെ വഴികളിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വാക്തത്വം നമുക്കുണ്ട്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നീ കേൾക്കുവാൻ മനസ്സുള്ളവനായിരിക്കണം, നീ ദൈവത്തിന്റെ വെളിച്ചത്തിൽ താമസിക്കുന്നവനായിരിക്കണം, ദൈവത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവനായിരിക്കണം. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം നിനക്ക് തിരിച്ചറിയുവാൻ കഴിയും. അന്നു മുതൽ സാമുവലിന്റെ ജീവിതം വ്യത്യസ്തമായി തീർന്നു. ഇവിടെ സാമുവൽ കേട്ട ആദ്യത്തെ വചനം ഞാൻ ചിന്തിക്കാറുണ്ട്, അത് ഒരു ന്യായവീതിയുടെ വചനമായിരുന്നു ആദ്യമേ ദൈവം സാമുവലിനോട് സംസാരിച്ചത്. ഏത്? ഏലിയുടെ കുടുംബത്തിന്റെ മേലുള്ള ഒരു ന്യായവിധി. അതെന്താണെന്ന് നമുക്ക് വായിക്കാം. നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിന്റെ 11 മുതലുള്ള വചനങ്ങൾ.
യഹോവ ശമൂവേലിനോട് അരുളിച്ചെയ്തത്, ഇതാ ഞാൻ ഇസ്രയേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളിച്ചെയ്യുന്നതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ അത്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്നു, അകൃത്യം അവർ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായത് കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിക്കുന്നു. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു.
ഉണ്ടോ, ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് അവന് കൊടുക്കുന്ന ആദ്യത്തെ വചനം ഒരു ന്യായവിധിയുടെ വചനമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഏലി പുരോഹിതൻ തന്റെ ദൗത്യം ചെയ്യാത്തതുകൊണ്ട്, തന്റെ മക്കളെ ദൈവ വഴിയിൽ വളർത്താത്തതുകൊണ്ട്, ശിക്ഷണം കൊടുക്കാത്തതുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ന്യായവിധി ദൈവം അറിയിക്കുകയാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നവരിലൂടെ. നാം വളരെ ഭയപ്പെടണം ഇന്ന ആളുകളിൽ. ദൈവ ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് യേശു കർത്താവ് ചോദിക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ നാം ഉത്സാഹമുള്ളവരായിരിക്കുകയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും സഭയിലുള്ളവരെയും ഉത്സാഹപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇരുന്നില്ല എങ്കിൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ന്യായവിധി അവിടെ വരും. അത് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും വിളക്കെടുത്തു കളയും എന്നാണ് പറഞ്ഞത്. നാം ഭയപ്പെടണം. എന്നാൽ ദൈവശബ്ദം നാം കേട്ടുകൊണ്ടിരുന്നാൽ വല്ലപ്പോഴുമല്ല, തുടർമാനമായി ദൈവശബ്ദം നാം കേട്ടുകൊണ്ടിരുന്നാൽ നാം ആ ന്യായവിധിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ നമ്മളെ നടക്കേണ്ടുന്ന വഴി അവൻ ഉപദേശിച്ച് തരും. നമ്മൾ ഏറ്റവും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത് പ്രശ്നങ്ങളല്ല, പ്രതികൂലങ്ങളല്ല. ദൈവത്തിന്റെ ഒരു വാക്തത്വം നമുക്കുണ്ട്, നമുക്കത് വായിക്കാം. ഐശോ പ്രവാചകന്റെ പുസ്തകം 30:20-21 വചനങ്ങൾ. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് ദൈവം എന്ത് പറയുന്നു? Isaiah 30:20-21.
കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇത് നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും.
ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളോടുള്ള വാക്തത്വം അതാണ്, കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും എന്റെ ശബ്ദം ഞാൻ ഒരിക്കലും നിങ്ങളിന്ന് എടുത്തു കളയില്ല. കേൾക്കാൻ മനസ്സുള്ളവരോട് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സംസാരിച്ചാലും അടിയനിതാ എന്ന മനോഭാവത്തോടെ ആയിരിക്കുന്നവരോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, സമൃദ്ധിയേക്കാൾ ഉപരി, സ്വസ്ഥതയേക്കാൾ ഉപരി പലപ്പോഴും കഷ്ടങ്ങളുടെ നടുവിലാണ് ദൈവത്തിന്റെ ശബ്ദം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കുവാൻ കഴിയുന്നത്. കാരണം മറ്റ് ശബ്ദങ്ങളൊന്നും നന്ന് അപ്പം നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമാണിത്. ഈ കാലത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും എത്രയധികം ഉത്സാഹിക്കണം, കർത്താവേ ആ ശബ്ദം എന്നെ കേൾപ്പിക്കണം. അതില്ലാതെ പോകുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാ വഴി ഇതിലേ പോവുക എന്നുള്ള ഒരു ശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അതാണ് നാം ഏറ്റവും ഭയപ്പെടേണ്ടത്. അത് നമ്മെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ വചനങ്ങളെ അവസാനിപ്പിക്കട്ടെ. ദൈവശബ്ദം കേൾക്കുന്നവരായി നാം ആയിരിക്കണം. ദൈവത്തിന്റെ ആടുകളായ നാം, കർത്താവിന്റെ ആടുകളായ നാം ഓരോരുത്തരും അവന്റെ ശബ്ദം കേൾക്കണം. അപ്പോൾ നമുക്ക് ആ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ലഭിക്കും. ശബ്ദം കേൾക്കാതിരുന്നാൽ, ശബ്ദം ആർക്കാണ് കേൾക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ പെട്ടകമുള്ള ദൈവത്തിന്റെ ആലയത്തിൽ വിളക്കിനടുത്ത് ഇരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടുന്നത്. ദൈവ സാന്നിധ്യത്തിൽ നാം എപ്പോഴും ജീവിക്കുന്നവരായിരിക്കണം, വെളിച്ചത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ നമ്മൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ വെളിച്ചം തന്നിരിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം വെളിച്ചം തരുന്നു. അവന് ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചമുള്ളവരാണ് നാം ഓരോരുത്തരും ഉള്ളിൽ. ആ വെളിച്ചത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. ആ ശബ്ദമാണ് മുന്നോട്ട് നമ്മളെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. ആ ശബ്ദം കേൾക്കുവാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കണം. ചിലർ മാത്രമല്ല, എല്ലാവരും വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവം നമ്മെ അതിന് സഹായിക്കും. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തില് കഴിഞ്ഞ കാലങ്ങളിൽ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തോട് നമുക്ക് മാനസാന്തരപ്പെടാം. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുന്നതിൽ ഞാൻ വളരെ മന്ദതയുള്ളവനായിരുന്നു. മാനസാന്തരമാണ് തുടക്കം, മന്ദതയുള്ളവനായിരുന്നു. എന്നാൽ എന്നെ സഹായിക്കണമേ. ഇന്ന് ഞാൻ കേൾക്കുന്നു നിന്റെ ശബ്ദം. നീ എന്റെ ആടുകൾ കേൾക്കുന്നു, എന്നെ സഹായിക്കണമേ നിന്റെ ശബ്ദം കേൾക്കുവാൻ. മനുഷ്യരുടെ ഇടയിൽ ഓടിച്ചെന്ന് വഴികൾ ചോദിക്കുവാനല്ല, ഇടത്തോട്ട് പോകണോ വള്ളത്തോട്ട് പോകണോ എന്ന് ചോദിക്കുവാനല്ല, ദൈവത്തിൽ നിന്ന് ചോദിച്ച് നാം പോകുമ്പോൾ ദൈവത്തിന് മാത്രമേ മുന്നോട്ട് കാണുവാൻ കഴിയുള്ളൂ. അവനാണ് ഒമേഗ, അവനാണ് അവസാനം, അവനാണ് നടത്തേണ്ടുന്ന വഴികൾ അറിയത്തുള്ളൂ. ഒരു മനുഷ്യനും നമ്മെ സംബന്ധിച്ച് ദൈവത്തിന്റെ വഴികളെ കുറിച്ച് പൂർണ്ണ വെളിപാട് ലഭിക്കത്തില്ല. നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ് ആ വെളിപാട്. അത് ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉത്സാഹമുള്ളവരായി ജീവിക്കുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശബ്ദം നീ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരു കാലത്ത് നിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ പോലും കഴിയാതെ ജീവിച്ച, ഇരുട്ടിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്ന് ഞങ്ങളെ മരിച്ച അവസ്ഥ ജീവനുള്ളവരാക്കി തീർത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ജീവനുള്ളവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. കർത്താവേ, എന്നാൽ അനേക അവസരങ്ങളിൽ നിന്റെ ശബ്ദം കേൾക്കാതെ മടിയുള്ളവരായി ഞങ്ങൾ തീർന്നതുകൊണ്ട്, നിന്റെ വഴികളെ അറിയാതെ ഞങ്ങൾ തെറ്റിപ്പോയിരുന്നു പല, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ ശബ്ദം കേൾക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത് മനസാന്തരപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുന്നോട്ട് ഉത്സാഹത്തോടെ പോകുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ.
നിമിഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ട്.